2019 സെപ്റ്റംബർ 30 തിങ്കളാഴ്ച കേരള കൗമുദി ദിനപത്രത്തിന്റെ മുഖപ്രസംഗം പേജിൽ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി വിശുദ്ധാനന്ദ എഴുതിയത്. നമ്മെ നാമാക്കുന്ന അറിവ്. പകൽ നേരത്ത് ഏതെങ്കിലും ഒരു വസ്തുവിനെ കാണാൻ പ്രത്യേകിച്ചൊരു വിളക്ക് കൊളുത്തി വെക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ഇരുട്ടുള്ളിടത്തിരിക്കുന്ന ഒരു വസ്തുവിനെ കാണാതിരിക്കാൻ പ്രത്യേകിച്ചൊരു പുതപ്പ് കൊണ്ട് മൂടേണ്ടതുമില്ല. കാരണം ഇതു രണ്ടും സ്വാഭാവികമായ കാര്യങ്ങളാണ്. അതിനാൽ അത്തരമിടങ്ങളിൽ മറ്റൊരുപാധിയെ ഉപയോഗിക്കേണ്ടതായ ആവശ്യമില്ല. എന്നാൽ പകൽ വെളിച്ചമുള്ളതുകൊണ്ട് കാണാനും ഇരുട്ടുള്ളതുകൊണ്ട് കാണാതിരിക്കാനും കഴിയാത്തതായ കാര്യങ്ങളുമുണ്ട്. അതിനൊരു ഉദാഹരണമാണ് നക്ഷത്രങ്ങൾ. മറ്റൊന്ന് ഒരു വസ്തുവിനെ കാണാനാവുന്നു എന്നതുകൊണ്ട് അത് ഉള്ളതാണെന്ന് ധരിക്കാവുന്നതോ, ഒരു വസ്തുവിനെ കാണാനാവുന്നില്ല എന്നതുകൊണ്ട് അത് ഇല്ലാത്തതാണെന്ന് ഉറപ്പിക്കാവുന്നതോ അല്ല. എന്തുകൊണ്ടെന്നാൽ കാണുന്നതെല്ലാം സത്യമോ കാണാത്തതെല്ലാം അസത്യമോ ആയിരിക്കുന്നില്ല എന്നതാണ്. അതിന് ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ ഈ ശരീരവും അതിനെ താങ്ങി നിർത്തിയിരിക്കുന്ന ജീവനും. പക്ഷേ നമ്മൾ എപ്പോഴും ശരീരത്തെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. ശരീരത്തിന്റെ സുഖത്തിനായിട്ടാണ് പ്രയത്നിക്കുന്നത്. ശരീരത്തെ സൗന്ദര്യമുള്ളതാക്കി വയ്ക്കാനാണ് ശ്രദ്ധിക്കുന്നത്. അതിനുവേണ്ടി എത്ര പണം ചെലവഴിക്കാനും നമുക്ക് മടിയില്ല. അപ്പോഴൊന്നും ഈ ശരീരത്തിന്റെ ത്രാണനം അഥവാ രക്ഷിക്കൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ജീവനെക്കുറിച്ച് ഒരാളും ഓർക്കാറേയില്ല. വേരിന്റെ നീരിലാണ് മരം നിലനിൽക്കുന്നതെന്ന പോലെ ജീവന്റെ നീരിലാണ് ശരീരം നിലകൊള്ളുന്നതെന്ന അറിവിനെ വിസ്മരിച്ചുകൊണ്ടാണ് മനുഷ്യൻ ശരീരത്തെ അമിതമായി ലാളിക്കുന്നതും അതിന് തടസ്സമായി ഭവിക്കുന്നതൊക്കെയും ഇല്ലാതാക്കാൻ കിണഞ്ഞു പരിശ്രമിക്കുന്നത്. ഇവിടെയെല്ലാം മനുഷ്യൻ ആവശ്യമില്ലാത്തതായ ഉപാധികളുടെ ഉപകരണമായി തീരുകയാണ് ചെയ്യുന്നത്. ശരിയായ കാഴ്ചപ്പാട് ഉണ്ടാകാത്തവനാണ് ഉപാധികളെ ആശ്രയിക്കുന്നത്. ഉപാധികൾക്ക് കീഴ്പ്പെട്ടു പോകുന്നവൻ ഒരു മൊബൈൽ ഫോണിന്റെ പ്രയോജന സാധ്യതകൾ അറിയാതെ അതുപയോഗിക്കുന്നവനെ പോലെയാണ്. അതിനാൽ ശരിയായ കാഴ്ചപ്പാട് ജീവിതത്തിൽ സ്വരൂപിക്കുകയെന്നതാണ് പ്രധാനം. അതിനു വസ്തുനിഷ്ഠമായ വിവേകവും ആത്മനിഷ്ഠമായ ജ്ഞാനതൃഷ്ണയും ഉന്നിക്കണം. അത് വികലമായാൽ അല്ലെങ്കിൽ വെവ്വേറെയായാൽ കാണുന്നതൊന്ന് ആ കാണുന്നതിൽ നിന്ന് അറിയുന്നത് മറ്റൊന്ന് എന്ന പരസ്പര ബന്ധവും ബോധവുമില്ലാത്ത അവസ്ഥയായി പോകും. ഇന്ന് അത്തരമൊരവസ്ഥയിലാണ് ലോകത്തിൽ അധികം ആളുകളുടെയും ജീവിതത്തിൽ കണ്ടുവരുന്നത്. ആത്മനിഷ്ഠയില്ലാത്ത വസ്തുബോധവും വിജ്ഞാനവുമായി ഭൗതിക ജീവിതത്തെ അങ്ങേയറ്റം അലങ്കരിക്കാൻ പരിശ്രമിക്കുകയാണ് അവർ. മഴയിൽ മറഞ്ഞു പോകുന്ന മണ്ണിലെ ചിത്രം പോലെ ഒരു നാൾ അഴിഞ്ഞു പോകുന്നതാണ് അവയെല്ലാം എന്നറിയുന്ന ഒരറിവിന്റെ ന്യൂനതയാണ് വസ്തുപ്രിയതയിലേക്ക് മനുഷ്യനെ കൊണ്ടുചെന്നെത്തിക്കുന്നത്. എന്നാൽ ശരിയായ കാഴ്ചപ്പാടുള്ളവർ ഒരലങ്കാരങ്ങളിലും ഭ്രമിക്കുകയില്ല. കാണുന്നതിൽ കാണേണ്ടതിനെ മാത്രം അവർ കാണുന്നു. കേൾക്കുന്നതിൽ അറിയേണ്ടതിനെ മാത്രം അവർ അറിയുന്നു. ഭൗതിക സാഹചര്യങ്ങൾ അവനെ അലട്ടുകയോ ആശങ്കപ്പെടുത്തുകയോ ചെയ്യുന്നില്ല. സമ്പത്തിന്റെ ലാഭവും ലോഭവും അവന് ഒരുപോലെയാണ്. ഒരിക്കൽ സമ്പന്നനായ ഒരു പിതാവ് തന്റെ മകൻ നല്ല കാഴ്ചപ്പാടുള്ളവനായി വളരണമെന്ന ചിന്തയോടുകൂടി സാധുക്കളുമായി കൂടിക്കഴിയാൻ അവസരം നൽകാതെ സുഖസൗകര്യങ്ങൾ ധാരാളം നൽകിയും നക്ഷത്ര ഹോസ്റ്റലിൽ നിർത്തി പഠിപ്പിക്കുകയും ചെയ്തു. എന്നാൽ അതെല്ലാം അവനെ അലസനും ആഡംബരപ്രിയനുമാക്കി തീർക്കാനേ ഉപകരിച്ചുള്ളൂ. അതുകണ്ടിട്ട് മകനെ ദാരിദ്ര്യം എന്തെന്നുകൂടി അറിയിക്കണമെന്ന് ആ പിതാവ് നിശ്ചയിച്ചു. അങ്ങനെ ഒരു ദിവസം അയാൾ മകനെയും കൂട്ടി ആ ഗ്രാമത്തിലെ വളരെ ദരിദ്രനായ ഒരു മീൻപിടുത്തക്കാരന്റെ കുടിലിലെത്തി. മകനെ കുറച്ചു ദിവസം അവിടെ താമസിപ്പിച്ചു. സ്വന്തം മകനെ പോലെ ആ മീൻപിടുത്തക്കാരൻ അവനെ തന്റെ കുടിലിലും തൊഴിലിലും ഒപ്പം കൂട്ടി. പിന്നീട് അവിടെ നിന്നും മടങ്ങിയെത്തിയ മകനോട് പിതാവ് വാത്സല്യത്തോടെ അന്വേഷിച്ചു. ദാരിദ്ര്യം എന്തെന്ന് നിനക്കിപ്പോൾ മനസ്സിലായോ? ഉവ് എന്ന് പറഞ്ഞ മകനോട് വീണ്ടും പിതാവ് ചോദിച്ചു. ദാരിദ്ര്യവും ധാരാളിത്തവും നീ അറിഞ്ഞെങ്കിൽ ഇവയിൽ നിന്നും നീ എന്താണ് പഠിച്ചത്? കണ്ണാടിക്കൂട്ടിൽ വളർത്തുന്ന സ്വർണ മത്സ്യത്തെ പോലെയാണ് ധാരാളിത്തം. എല്ലാം ഉണ്ടെങ്കിലും ഒന്നുമില്ലാത്തതുപോലെയാണത്. എന്നാൽ ദാരിദ്ര്യം ഒന്നുമില്ലെങ്കിലും എല്ലാം ഉള്ളതുപോലെയാണ്. താൻ പറഞ്ഞതിന്റെ പൊരുളെന്തെന്ന് പിതാവിനു മനസ്സിലായില്ലെന്ന് തോന്നിയ മകൻ ഒന്നുകൂടി വിശദീകരിച്ചു പറഞ്ഞു. കൂട്ടിൽ വളരുന്ന സ്വർണ മത്സ്യത്തിന് പുഴയിൽ നീന്തിത്തുടിക്കുന്ന സാധാരണ മത്സ്യത്തിന്റെ സ്വാതന്ത്ര്യമില്ലല്ലോ. മഴയും വെയിലുമേറ്റും ഒഴുകുന്ന ആ പുഴവെള്ളത്തിൽ കൂട്ടമായി കഴിയുന്ന മത്സ്യത്തിന്റെ സുഖം കൂട്ടിൽ ഒറ്റയ്ക്ക് വളരുന്ന മത്സ്യത്തിന് കിട്ടുമോ? ആ പിതാവ് നിശബ്ദനായി. താൻ ഇത്ര കാലവും നൽകിയ ധാരാളിത്തത്തെക്കാൾ അവൻ ചുരുങ്ങിയ നാളനുഭവിച്ച ദാരിദ്ര്യമാണ് അവന് നേരായ പാഠവും കാഴ്ചപ്പാടും നൽകാൻ സഹായകമായത് എന്ന് അയാൾക്ക് ബോധ്യമായി. ഈ ബോധ്യം ഇന്നത്തെ എല്ലാ മാതാപിതാക്കൾക്കും ഉണ്ടാവേണ്ടതാണ്. 20-ാം നൂറ്റാണ്ടിലെ സംഗീത ഇതിഹാസമായി മാറിയ ഗാരി റൈറ്റിന്റെ കാഴ്ചപ്പാട് മാറിയതെങ്ങനെയെന്ന് അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകളിൽ നിന്നറിയുക. ഇന്ത്യക്കാർ ധനമില്ലായ്മയിൽ പോലും എത്രമാത്രം സംതൃപ്തരും സന്തുഷ്ടരുമായിട്ടാണ് കഴിയുന്നതെന്ന് ഞാൻ കണ്ടു. അത് എന്റെ കാഴ്ചപ്പാടുകളെ അപ്പാടെ മാറ്റിമറിച്ചു. മനുഷ്യനും മനുഷ്യനും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ലെന്നുള്ള അറിവാണ് ശരിയായ അറിവ് എന്ന ഗുരുവരുളിന്റെ തെളിച്ചമില്ലാത്ത ഒരു കാഴ്ചപ്പാടും നമ്മെ നാമാക്കുകയില്ല.